Greetings to you in the name of our Lord and Savior, Jesus Christ. The following is a recording of a Bible class on the Book of Revelation given by Pastor C.B. Andrews, President of Worldwide Gospel Incorporated. This class was given on June 14th through the 24th of 2004 at the London School of Missions at Southall Church of God Auditorium in London. Brother Babu John provides the translation of these classics. The topic of this class is the glorified Christ. As you listen, our desire is that this class will impart joy, peace, and hope to you.
I'm reminding you of a few very important things. First, I told you the book is divided into three parts. And the second thing I want to tell you, John was taken by the Holy Spirit for time for him to write the book of Revelation. You see, John be taken by the Spirit four times in the book of Revelation. It was in verses 10 of chapter 1, we see John being taken by the Spirit. There it is written, on the day of the Lord, that is on the Sunday, I was taken by the Spirit. In the book of Revelation, chapter 4, 2, we see John being taken by the Spirit for the second time. Immediately, I was taken by the Spirit. I saw heaven open, and I saw a throne, and I saw somebody sitting on the throne. Third time he is taken by Spirit, we see in chapter 17, verse 3. He took me to the desert in spirit. Chapter 21, verse 10, we see the fourth time John taken by the Spirit. Being taken by the Spirit, I was taken to a very high mountain.
Jerusalem and the Vishnagaram, Sorgatin, Deva Sandin, Dane, Deva Desola, Yaranganada, Carnages.
He showed me New Jerusalem, the new city coming down from heaven with all the glory of God.
In an Ali Brasham, Belipad was term Yogan and Edwan Vendi.
Thus we see four times John being taken by the Spirit to write the book of Revelation. I would like to give you a brief explanation of it. It was in chapter 1 verses 10 we see John taken by Spirit for the first time. On the day of the Lord I was taken by the Spirit. What is the day of the Lord? That is Sunday, the first day of the week.
Lord's Day എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്.
That's what it says in English, the Lord's Day.
യോഹന്നാൻ ഇപ്പോൾ എവിടാണ്? പത്മോസ് എന്ന ദ്വീപിലാണ്.
Now John is in the island of Patmos.
അത് എവിടാണെന്ന് അറിയാമോ? അത് മെഡിറ്ററേനിയൻ കടലിനും ഈജിയൻ കടലിനും ഇന്നലെ രാത്രി ഓർപ്പിച്ച പോലെ ടർക്കി രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈജിയൻ കടലിൽ ഉള്ളതായ ഒരു ദ്വീപാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്.
ഇറ്റ് ഈസ് ഓൺ ദി വെസ്റ്റേൺ സൈഡ് ഓഫ് ടർക്കി ആൻഡ് ഇറ്റ്സ് എൻ ഐലൻഡ് ഇൻ ദി ഈജിയൻ സീ.
താനിവിടെ തടവുകാരെയും മറ്റും ഇടുന്ന ഒരു സ്ഥലമാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്.
പത്മോസ് വാസ് എൻ ഐലൻഡ് വെയർ പ്രിസണേഴ്സ് വർ സെന്റ് ഇൻ എക്സൈൽ.
തന്നെയും ഇപ്പോൾ ഒരു കുറ്റവാളിയായിട്ട് നാട് കടത്തിയിരിക്കുകയാണ്.
Now John is also exiled as a criminal.
ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് അവൻ പത്മോസ് എന്ന ദ്വീപിൽ വന്നത്?
As I told you last night, why he came to the island of Patmos.
ഒന്നാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്.
Chapter 1 verses 9 it tells like that.
നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു.
I, your fellow brother John, I am in the island of Patmos because of the word of God, because of the testimony of the Lord, and because of the kingdom of God.
Praise the Lord.
Hallelujah.
അന്നത് ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തമാണ്.
Because of the word of God and because of the testimony of the Lord, now John is in the island of Patmos.
എങ്കിലും താൻ അവിടെ വന്നത് ഒരു ഗുണമായിട്ടുണ്ട്.
Nevertheless, it's good that he is in the island of Patmos.
സംഗീതം നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ.
In the Psalms we read like this.
ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി.
It was a great thing, it was a matter of great comfort that I happened to be in trouble.
ശനിയാഴ്ച വരെയും യോഹന്നാൻ ഈ ദ്വീപിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു വിചാരിക്കുക.
Now let's think that John was sitting in the island until Saturday thinking,
endukondu njan ee deepil vannu,
Lord, why I came to this island?
Ane kolapadakanmareyum kuttavaligaleyum mattu vidunna ee sthalathu endine enne kondu vannu,
Lord, why I am brought to this place of criminals and anti social elements?
Thanikoru prarthippandakkana kootaynakkay aaru vidilla.
He had nobody to give him a fellowship in prayer.
തന്റെ ക്ഷേമം ഒരു അന്വേഷിപ്പാൻ തക്കണം ഇവിടേക്ക് ആർക്കും കടന്നു വരാനൊക്കത്തില്ല.
And nobody is able to come over here to inquire his well-being.
ശനിയാഴ്ച രാത്രിയൊക്കെ താൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കാണും.
He must be thinking about it, worrying about these things all through the Saturday night.
എന്നാൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമാകുന്ന ഞായറാഴ്ച വന്നപ്പോൾ,
But when came Sunday, the first day of the month, of the week,
താൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കാൻ തുടങ്ങി.
He began to think many things.
യേശു ക്രിസ്തുവിനെ മാർവിചാരി മർക്കോസിന്റെ മാളിയിൽ ഇരുന്ന കാര്യം താൻ ഓർക്കാൻ തുടങ്ങി.
He must be thinking about the time when he was leaning over the chest of the Lord Jesus Christ in the hall of Marcus.
പെസഹ അത്താഴം യേശുവിനോട് കൂടെ ഇരുന്ന് കഴിക്കുന്ന കാര്യങ്ങൾ താൻ ഇങ്ങനെ ഓർത്തു.
He must be thinking about how he had his last supper with the Lord.
മർക്കോസിന്റെ മാളി വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തങ്ങളെ നിറച്ച കാര്യങ്ങളെല്ലാം താൻ ഓർക്കാൻ തുടങ്ങി.
He must be thinking about how they were filled with the Holy Spirit on the day of Pentecost when they were sitting in the big hall of Mark.
ഇതെല്ലാം ഓർത്തോർത്ത് വന്നപ്പോൾ താൻ ആത്മാവിലായി.
As he was thinking about all these things one after another, he was filled with the Spirit.
കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി.
On the day of the Lord I was filled with the Spirit.
അപ്പോൾ താൻ കാണുന്ന കാഴ്ചയാണ് 11-ാമത്തെ വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത്.
The things that he is seeing at that moment are the things that we see from verses number 11 onwards.
നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന ഏഴ് സഭകൾക്കും അയക്കുക എന്ന് കാഗളനാദം പോലുള്ള ശബ്ദം എന്റെ പുറകിൽ കേട്ടു.
He heard a voice like a thunder shouting at behind him telling, what you are seeing, write them down and send them to all the seven churches.
എന്നോട് സംസാരിച്ചു കേട്ട ശബ്ദം എന്തെന്നറിയുവാൻ ഞാൻ പുറകിലേക്കും തിരിഞ്ഞു.
John says, I just turned by to see what is this great voice that spoke to me.
തിരിഞ്ഞപ്പോൾ തന്റെ പുറകിൽ കർത്താവായി യേശു നിൽക്കുന്ന കാഴ്ചയാണ് താൻ കാണുന്നത്.
As he turned back, he saw the Lord Jesus Christ just standing behind him.
Praise the Lord.
Hallelujah.
ഏത് പ്രയാസങ്ങളുടെയും ഏത് കഷ്ടതയുടെ നടുവിൽ നമ്മുടെ യേശു ഉള്ളതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
Let us just praise God that we can see him standing just behind us in the middle of any difficult situation.
രണ്ടാം പ്രാവശ്യം തന്നെ ആത്മാവിലായത് നാലാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ.
It is in chapter 4 verses number 2 we see John filled with the Spirit for the second time.
വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലാണ് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നത്.
It is in chapter 4 verses 1 we see the symbol of the church being taken to heaven.
അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു.
It says thereafter I saw a door opened in heaven.
കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം ഇവിടേക്ക് കയറി വരിക മേലാൽ സംഭവിപ്പാണത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
And I heard that sound, that thunder like sound that spoke to me telling John come up, I will show you the things that are going to take place.
ഉടനെ ഞാൻ ആത്മാവിലായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു.
Immediately I was taken by the spirit and taken unto heaven.
യോഹന്നാൻ കർത്താവിന്റെ വരവ് കണ്ടപ്പോൾ തനാത്മാവിലായി.
When John saw the coming of Jesus he was filled by the spirit.
സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്.
It is in the power of the Holy Spirit that the church is going to be taken to heaven.
യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന്റെ ഒരു നിഴലായിട്ട് അവിടെ കാണുകയാണ്.
John's being taken to heaven is a shadow of the church going to be taken to heaven.
മൂന്നാം പ്രാവശ്യം താൻ ആത്മാവിലായത് വെളിപ്പാട് പുസ്തകം 17 അധ്യായം 3 വാക്യത്തിലാണ്.
It is in chapter 17 verses 3 that we see John being filled with the Holy Spirit for the third time.
അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി.
There he says in spirit he took me to the wilderness.
താൻ അവിടെ കാണുന്ന ഒരു കാഴ്ച മർമ്മം അഗതിയാം ബാബിലോൻ മേച്ചതുകളുടെയും ദേശ്യമാരുടെയും മാതാവ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് യോഹന്നാൻ അവിടെ കാണുന്നത്.
There John sees a woman who is called the secret Babylon, the mother of abomination and the mother of all dirty things.
ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖ് രാജ്യത്തിന്റെ പഴയ പേരാണ്.
And this Babylon we see in the book of Revelation is the former name of the modern Iraq.
18th adhyayathil Babylon nagaram tagarunnathayi namukku kaanuvan thakkam.
In chapter 18 we see the city of Babylon falling down.
Babylon ippol Iraq karinya kaalathe yuddham mukandaram ഒരുപാട് ഭാഗങ്ങൾ നശിച്ചു പോയല്ലോ.
Owing to the recent warfare we know many parts of Babylon in Iraq is fallen down.
സദാം ഹുസൈനെ ചില മാസങ്ങൾക്ക് മുമ്പ് അവർ പിടിക്കുവാൻ തക്കടിയായി.
You know Saddam Hussein was captured a few months ago.
ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അറ്റ്ലാന്റ ചർച്ചപ്പോടിന്റെ ഓഡിറ്റോറിയത്തിൽ ഞാൻ ഒരു രാത്രിയിൽ സദാം ഹുസൈനെ കുറിച്ചും ഇറാഖിനെ കുറിച്ചും പ്രസംഗിക്കുകയുണ്ടായി.
ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ വാർ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇൻ ദ ഓഡിറ്റോറിയം ഓഫ് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് ആൻഡ് ദ ടോപ്പിക്സ് ഓഫ് മൈ പ്രീച്ചിങ് വാസ് അബൌട്ട് ഇറാഖ് ആൻഡ് സദാം ഹുസൈൻ.
അതിനുമുമ്പേ കുവൈറ്റുമായി കുവൈറ്റിനെ കീഴടക്കാൻ പോയ കാര്യവും ഞാൻ ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി.
ഐ ഹാഡ് ഓൾസോ ടോൾഡ് അബൌട്ട് ദ ഇൻവേഷൻ ഓഫ് കുവൈറ്റ്.
സദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചടക്കാൻ പോയ കാര്യവും യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
You can see that also in the book of Isaiah how Kuwait was taken over by Saddam Hussein.
ഒരു ദിവസം ഞാൻ ഇറാഖിനെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്.
I'll be taking a class about Iraq one day.
സദാം ഹുസൈൻ പറഞ്ഞ അതേ വാചകങ്ങൾ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
The very sentence that Saddam Hussein spoke we can see the same sentences in the book of Isaiah.
ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ എത്ര വാസ്തവമായി നിറവേറുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Oh, I praise God in what a mighty way, wonderful way the prophetical words of this book are taking place.
ഇതിന്റെ മുഖവരെയും ഇതിന്റെ 1, 2, 3 അധ്യായങ്ങൾ കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങനെയുള്ള പ്രവചനങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്.
Soon after completing the first 3 chapters we will be entering into such prophecies.
എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ടിവി വാച്ച് ചെയ്ത പ്രിയപ്പെട്ടവർക്ക് അറിയാം ഇറാഖിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്.
Those who watched television today they know what has happened in Iraq today.
വളരെ ബദ്ധപ്പെട്ട് അവർ സദാം ഹുസൈനെ പിടിച്ചു.
America caught Saddam Hussein with great difficulty.
എന്നാൽ ഇന്നത്തെ ടിവിയിലെ വാർത്ത സദാം ഹുസൈനെ അവർ ഇറാഖിന് വിട്ടുകൊടുത്തു എന്നാണ്.
But today's news is they have released him to Iraq.
ഞാനത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം തോന്നി.
When I saw that I was a bit more happy.
ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അത് നിറവേറാതെ പോകത്തില്ല.
The prophetical words in the Bible they will certainly come to fulfillment.
ലോകത്തെ വളരെ കിടിലം കൊള്ളിച്ച സദാം ഹുസൈനെ കയ്യിൽ കെച്ചിട്ട് അമേരിക്ക ഇപ്പോൾ അത് ഇറാഖിന്റെ കയ്യിൽ അവനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്.
സദാം ഹുസൈൻ who was a threat, whom America captured, now they have just released him back to Iraq.
നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരൊറ്റ വ്യക്തിയായിരിക്കുന്ന അതേ ബിൻ ലാദനെ പിടിപ്പാൻ തക്കണം ഇത്രയും വലിയ ശക്തിയായിരിക്കുന്ന അമേരിക്കയ്ക്കോ ബ്രിട്ടനോ അവരുടെ പട്ടാളങ്ങൾക്കോ സാധിച്ചിട്ടില്ല.
ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് അമേരിക്ക ആൻഡ് ബ്രിട്ടൻ ആർ ഗ്രേറ്റ് മൈറ്റി പവേഴ്സ്, ദേ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ക്യാച്ച് ബിൻ ലാദൻ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദി വർക്ക് ദേ ഹാവ് ബീൻ ഡൂയിങ് ഫോർ ദാറ്റ്.
ഇപ്പോൾ കൈ കെട്ടിരിക്കുന്ന സദാം ഹുസൈനെ കുറെ അവരുടെ കയ്യിൽ വിട്ടുകൊടുത്തിരിക്കും.
സദാം ഹുസൈൻ ദേ ഹാവ് ഓൾറെഡി കോട്ട്, നൗ ദേ ഹാവ് റിലീസ്ഡ് ഹിം.
എന്റെ ഇറാഖിനെ കുറിച്ചുള്ള പ്രസംഗം നിങ്ങൾ അതെന്നാ പ്രസംഗിക്കാൻ പോകുന്നത് എനിക്ക് അറിയാമല്ല. ചിലപ്പം വ്യാഴാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും. നിങ്ങൾ അത് കേൾക്കാൻ തക്കണം ജാഗ്രതയോടെ കടന്നു പറഞ്ഞു ഓർമ്മിക്കും.
I would request you to come to listen to my speech on Iraq, which may be either on Thursday or on Saturday. I'll be touching all these topics.
ദൈവം ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ന്യായം വിധിക്കുവാൻ തക്കണം, അവരെ ശിക്ഷിക്കാൻ തക്കണം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിച്ചു നോക്കിയാൽ ആ സമയത്തെല്ലാം ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ഇറാഖിനെയാണ്.
Every time when we see when God tries to fulfill his prophetic word about somebody or someone, we see God is touching Iraq at that time.
Iraq inde valiya vere Babylon ennaayirunnu orkanam.
You should remember that the former name of Iraq was Babylon.
1921 ilana aa peru maatittu Iraq ennu avaru peru koduthathu.
It was in 1921 that they got this new name, that is Iraq.
Devathinte vadanathil parnirikkunna pravacham അക്ഷരം പ്രതി നിറവേറാൻ പോവുകയാണ്.
എവറി പ്രോഫറ്റിക്കൽ വേർഡ് ഇൻ ദ ബൈബിൾ ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്.
18-ാം അധ്യായത്തിൽ ഇറാഖിനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു.
ഇൻ ചാപ്റ്റർ 18 വി ഹാവ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറാഖ്.
മഗധിയ ബാബിലോൺ വീണുപോയി എന്ന്
വായിക്കുന്നു. And it says the fabulous Babylon fallen down.
ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയി.
It is come to nothing in one hour time.
ഈ ആ പട്ടണം ഇപ്പൊ തന്നെ നശിച്ചിട്ടുണ്ട് എന്നാൽ അത് വീണ്ടും പണിയാൻ പോവുകയാണ്.
The city is already fallen, but it is going to be reconstructed.
പഴയതിനേക്കാൾ മേത്രമായ നിലയിൽ ആ ഇറാഖ് പട്ടണം പണിയപ്പെടും.
I tell you, it is going to be built in a much more wonderful way than it had ever been.
വെളിപ്പാട് 18-ാം അധ്യായം ആവുമ്പോഴത്തേക്ക് ആ പട്ടണം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോകും.
But by the time the prophetical word in chapter 18 of the book of Revelation are going to fulfill, that city will come to nothing in 1 hour's time.
17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവൻ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി.
In 17 verse chapter 3 we see the spirit has taken me to the desert.
മഗധിയ ബാബിലോൺ സകല മ്ലേച്ഛകളുടെയും വേശ്യമാരുടെയും മാതാവ് എന്ന് അവളുടെ നെറ്റിയിൽ ഒരു പേര് എഴുതിയിട്ടുണ്ട്.
The fabulous Babylon, the mother of all dirtiness and abomination, that is the word written on her forehead.
അവൾ ഇരിക്കുന്നവിടാന്നറിയാമോ ഏഴ് തലയുള്ള മൃഗവും ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിന്റെ പുറത്ത് ഈ സ്ത്രീ കയറിയിരിക്കുക.
You know, where this woman is sitting, she is sitting on a beast, on an animal that has 7 heads and 10 horns.
ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ആത്മാവിലായെങ്കിൽ മാത്രമേ ഇത് കണ്ടോണ്ട് നിൽക്കാനൊക്കെ തോന്നൂ.
When you see these types of vision, you can continue seeing it only if you are filled with the Spirit of the Lord.
അത് കാണുമ്പോൾ തന്നെ യോഗനാൻ ആത്മാവിലായി കാണുന്നു, ആത്മാവിലായിക്കൊണ്ടത് എഴുതുന്നു.
The moment John sees it, he is filled in the Spirit and he is writing down the things in the Spirit.
21-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവൻ എന്നെ ആത്മാവിൽ ഉയർന്ന ഒരു വൻമലയിലേക്ക് കൊണ്ടുപോയി.
In chapter 21 verses 10 we see John says in spirit he has taken me to a high mountain.
അവിടെ കാണുന്ന ഒരു കാഴ്ച പുതിയരിശിലേ എന്ന് പറയുന്ന ഒരു വിശുദ്ധ നഗരം, ഭർത്താവിനായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കാണാം.
He says, I saw descending from heaven the new Jerusalem. It is so furnished and so beautified as a bride who has beautified herself for her groom.
ദൂതൻ എന്താണ് യോഹന്നാനോട് പറഞ്ഞത്?
What does the angel tell John?
9-ാമത്തെ വാക്യം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം.
In 21 verses 9 we read,
വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം.
Now the angel is telling John, John, you come on, I will show you the bride who is the bride of the Lamb.
ഈ കാന്തയെ കാണാനുള്ള ആഗ്രഹത്തിലാണ് യോഹന്നാൻ അങ്ങോട്ട് കടന്നിരുന്നത്.
It is great expectation to see this bride that John is coming now.
ഞാൻ പറയാ എന്റെ ഭാര്യ ഇന്നിവിടെ വന്നിട്ടുണ്ട് വിചാരിക്കുക, ഞാൻ ഇങ്ങോട്ട് പറയാ വാ ബ്രദറെ എന്റെ ഭാര്യ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് പോകാനിരിക്കട്ടെ.
Suppose my wife is somewhere here and I tell you, come on, I will show you my wife.
Okay, well, പാഠ ക്ലാസ് എടുക്കുന്നാണ്ട് സ്വാർട്ടേ ഭാര്യ ഒന്ന് കാണാം എന്ന് നിങ്ങൾ വിചാരിക്കും.
Now you may think, okay, this man is teaching us the book of Revelation and let us see what his wife looks like.
നിങ്ങൾ കാണാൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് കെട്ടിടം കൊണ്ട് കാണിക്കുക, ഇതാ എന്റെ ഭാര്യ.
And suppose you are coming with the hope that you are going to see my wife and I show you a building and I say this building is my wife.
നിങ്ങൾക്ക് ദേഷ്യം വരാതിരിക്കുമോ?
Won't you get angry?
യോഹന്നാനോട് ദൂതൻ പറഞ്ഞു വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു.
To John the angel said, you come on, I will show you the bride of the Lamb.
കാണിച്ചു കൊടുത്തെന്താ അറിയാമോ? ഒരു കെട്ടിടമാണ് കൊണ്ട് കാണിച്ചു കൊടുത്തത്.
And what he showed was a building.
പുതിയ യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം.
A building called the new Jerusalem.
നമ്മളാണെങ്കിൽ നഗരമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു.
This is about it was about this building that our Lord Jesus Christ said, I am going to prepare a house for you.
ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വിരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
Our Lord had told, when I have prepared a place for you, I will come back again and take you with me so that you can see it where I am.
2000 വർഷമായിട്ട് ആ നഗരം പൂർത്തീകരിക്കപ്പെട്ടില്ല, ഇപ്പോൾ ഒരുക്കി കൊണ്ടിരിക്കുകയാണ്.
That building is being constructed over the last 2000 years.
ആ കെട്ടിടത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് പുതിയ യെരുശലേം.
The name of that building is the new Jerusalem.
ആ ബിൽഡിംഗ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്.
John saw the vision of that building coming down from heaven.
ആ ബിൽഡിംഗിൽ ഇരിക്കുന്നത് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയാണ്.
The person who is sitting in that building is the bride of the Lamb.
ആ നഗരം കണ്ടപ്പോൾ യോഹന്നാൻ സന്തോഷമായി.
John was so happy when he saw it.
അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിലായെങ്കിൽ അത് മനസ്സിലാക്കണം.
You can understand it only if you are taken by the Spirit.
ഞാൻ ആ പ്രസംഗിക്കും പറയാറുണ്ട്, അതേ ഇത്രയും കോടിക്കണക്കിന് അതേ വിശ്വാസികൾ ദൈവമക്കൾ പാർക്കാൻ പോകുന്ന ഈ നഗരമാണ് ഇറങ്ങി വരാൻ പോകുന്നത്.
During my speeches, I used to say, a building to be inhabited by millions of children of God, that building is to come down.
നിങ്ങൾ വിചാരിക്കും ഇത്രയും പേർക്ക് ഇരിക്കാനുള്ള ഇടം എന്റെ അകത്തുണ്ടോന്ന്.
You may think, does it have room for all believers?
ഞാൻ എനിക്ക് കണക്ക് കൂട്ടി പറയാനായിട്ട് സമയം ലഭിക്കുകയാണെങ്കിൽ, അത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ആളൊന്നും കൊന്നേകാലേ സ്ഥലം വെച്ച് അതിന്റെ അകത്ത് കൊണ്ട്.
I tell you, if I give you an exact measurement, every believer gets 1 acre and a quarter of land or space in that building.
അത്ര വലിയ ഒരു ബിൽഡിംഗ് ആണ് കർത്താവ്
ഒരുക്കുന്നത്. Such a huge building is it going to be? Hallelujah.
നിങ്ങൾ സ്ഥലമില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട.
So don't get worried that you don't get enough room in it.
ഒന്നേകാൽ ഏക്കർ സ്ഥലം വെച്ച് കിട്ടും.
1 acre and a quarter, that's the land you're going to get in it.
ആ സ്ഥലത്ത് കർത്താവ് ഒരുക്കുന്ന പുതിയ ജെറുസലേമില്.
In the new Jerusalem that the Lord is prepared for. അത്രയും
വലിയ ബിൽഡിംഗ് ഇറങ്ങി വരുന്ന കാഴ്ച യോഹന്നാനെ കാണിച്ചു.
John saw the sight of such a huge building coming down.
സന്തോഷമുണ്ട്, കർത്താവിനെ സ്തുതിക്കാമോ?
Do you are you happy? Can you praise the Lord?
അതാണ് 2000 വർഷമായി നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്.
That is the building our Lord has been building for the last 2000 years.
ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകും.
I am going to prepare a place for you.
ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ നിർത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
Once I have prepared a place for you, I will come back and receive you back into the place where I am sitting.
ഞാൻ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നീ കണ്ടത് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്.
So all these things that I am telling is related to one topic, what you have seen.
നീ കണ്ടതാണ് ഒന്നാം അധ്യായം.
What you have seen, what John has seen is chapter 1.
അതിൽ പ്രധാനമായിട്ടുള്ളത് 11 മുതലുള്ള വാക്യങ്ങളാണ്.
And the important verses are the verses from 11 onwards.
ഇപ്പോൾ ഉള്ളതാണ് 2 3 അധ്യായങ്ങൾ.
The second and third things are the things that are happening now.
ഇനിമേൽ സംഭവിക്കാൻ പോകുന്ന വിഷയമാണ് 4 അധ്യായം മുതൽ 22 അധ്യായം വരെ.
From chapter 4 to 22 we see the things that are going to take place.
ആ ഇനിമേൽ സംഭവിക്കാൻ പോകുന്ന വിഷയം ദിവസങ്ങൾ കാസർത്താലും തീരാൻ പോകുന്നില്ല.
I won't be able to finish in many days if I go on telling the things that are going to happen.
എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം.
But it's very important that you must know those things that are very important.
ഇനിയും പോയ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ഞാൻ ഈ 10 ദിവസത്തെ 9 ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന വിഷയം ഞാൻ ഓർച്ച് പറയാം.
I'm going to tell you in advance the main topic that I'm going to touch in the coming days.
ഇനി 3 യുദ്ധം ഈ ലോകത്ത് നടക്കാനുണ്ട്.
I tell you, there is going to take place 3 more great wars in this world.
അതിൽ ഒന്നാമത് നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് റഷ്യ ഇസ്രായേൽ യുദ്ധമാണ്.
The first next war to take place in the world is the war between Russia and Israel.
ഏതൊക്കെ രാജ്യങ്ങൾ അതിനകത്ത് പങ്കെടുക്കുമെന്നുള്ളത് വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്.
The word of God has very clearly told us what are the nations going to take part in that war between Russia and Israel.
നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഞാൻ ആ ഭാഗം പഠിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ വീട്ടിൽ ചെന്ന് എസെക്കിയേൽ പ്രവചനം 38 39 ഈ രണ്ട് അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം.
Now I tell you in advance, before I teach you that at home, you should read the book of Ezekiel, chapter 38 and 39. You should read them before the class starts. Book of Ezekiel, chapter 38 and 39.
ലോകത്തിൽ രണ്ട് ലോകമഹായുദ്ധം ഉണ്ടായി.
Already 2 world wars have taken place in the world.
അമേരിക്ക വിയറ്റ്നാമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞു ലോകമഹായുദ്ധമായിട്ട് മാറുമെന്ന്.
When America had a war with Vietnam, many people said that it was the third world war.
ഇറാഖുമായിട്ട് യുദ്ധം നടത്തിയപ്പോൾ ആൾക്കാർ ചിന്തിച്ചു അത് വേൾഡ് വാർ ആയിട്ട് മാറുമെന്ന്.
Again, when a warfare started with Iraq, many people thought that it was going to be another world war.
ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന പ്രശ്നം അതിനെ ഒരു വേൾഡ് വാർ ആയിട്ട് മാറുമോ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്.
There are so many political issues in Israel now, and many people think that it will develop into becoming another world war.
എന്നാൽ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ രണ്ട് ലോകമഹായുദ്ധം ഉണ്ടാകുവാൻ തക്കണ കാരണം അത് ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട പദ്ധതിയായിരുന്നു.
Remember, I reminded you of last night that the last 2 world wars were God's purposes.
ഒന്ന് ലോകമഹായുദ്ധം മുഖാന്തരം ഇസ്രായേലിന് പാലസ്തീൻ നാട് പ്രവേശിപ്പാൻ ഇടയായി.
Owing to the first world war, Israel got a chance to enter into the land of Palestine.
രണ്ടാം ലോകമഹായുദ്ധം മുഖാന്തരം ഇസ്രായേലിന് രാഷ്ട്രമുണ്ടായി.
Owing to the second world war, they were able to form a nation.
ആ യുദ്ധം മുഖാന്തരം ദൈവത്തിന്റെ പ്ലാൻ എന്തായിരുന്നു അത് സാധിച്ചിരുന്നു.
And God's plan came to fulfillment because of those 2 world wars.
എന്നാൽ ഇനിയും ഒരു വേൾഡ് വാർ ഉണ്ടാകാൻ പോകുന്നത് റഷ്യയും ഇസ്രായേലും തമ്മിലുള്ള
And the next world war going to take place, I tell you, on the one side will be Israel and on the other side will be Russia.
Russia തന്റെ സർവശക്തി സംഭരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും.
Russia will be mustering up all their strength to attack Israel.
അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നത് Great Britain
and Great Britain will be going to challenge Russia on the side of Israel.
Great Britain ചേർന്ന് അമേരിക്ക കാനഡ മുതലായ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് റഷ്യയെ ചോദ്യം ചെയ്യാൻ വരും.
Nations like the United States of America and Canada will be joining Great Britain and thus they will be supporting Israel.
ഇന്ന് ലോകത്തിന്റെ വൻശക്തിയായിരിക്കുന്ന അമേരിക്ക ആ നിലയിൽ ശക്തിയായി തുടരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്.
Today America is a superpower in the world, but I tell you, don't think that America will continue as a superpower for long.
ഒരു കാലത്ത് ബ്രിട്ടൻ ആയിരുന്നു ലോകത്തിന്റെ കിരീടം കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് പറയുന്ന ബ്രിട്ടനായിരുന്നു ലോകത്തിന്റെ വൻശക്തിയായി നിലനിന്നിരുന്നത്.
Once Britain was a super power in the world, it is said that from the British Empire the sun never set.
എന്നാൽ ഇന്നത് മൂന്നാംഗ്ര ശക്തിയായി മാറാനുള്ള കാരണം ഇസ്രായേലിനോട് കാണിച്ച അവിശ്വസ്തയാണെന്നാണ് വേദപണ്ഡിതന്മാർ പഠിക്കുന്നത്.
But when you study the word of God, we see that Britain has become the third power in the world, not the first, because they were unfaithful to Israel.
വൻ ശക്തി എന്നുള്ള നിലയിൽ ബ്രിട്ടൻ താണു പോയതിൽ ഈ ഗ്രേറ്റ് ബ്രിട്ടൻ തൃപ്തിയായിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു.
Do you believe that Britain is happy that it is degenerated into being a third power?
എത്രയും താമസിയാതെ ഗ്രേറ്റ് ബ്രിട്ടൻ ലോകത്തിന്റെ വൻ ശക്തിയായിട്ട് മുൻപോട്ട് ഉയരാൻ തക്കണം.
I tell you a prophetical word tonight that Britain is going to become the superpower in the world in the immediate future.
പാശ്ചാത്യ ശക്തികളുടെ നേതൃത്വം വഹിക്കുന്ന ഒരു വൻ ശക്തിയായി ഈ ഗ്രേറ്റ് ബ്രിട്ടൻ മുന്നോട്ട് വരാൻ പോവുകയാണ്.
This great Britain is going to be the superpower that will be ruling over and controlling all the western powers, the nations of the western countries with them.
എസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ റഷ്യ തന്റെ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ പാശ്ചാത്യ ശക്തിയിൽ നിന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്കയും പാശ്ചാത്യ ശക്തിയിലെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് റഷ്യയെ ചോദ്യം ചെയ്യാൻ കടന്നു വരും.
Now what I'm going to say, when Russia comes against Israel, Great Britain will be collecting all the forces of the Western nations in Europe, and with America also with them, they will be supporting Israel against the attack of Russia.
Israel or yuddhakalamai maaran poguya.
Israel is going to be a great battlefield.
Adana train thamasikka nadakkan poguna or yuddha.
That is one of the first great battles going to take place.
Adu loga maga yuddhamaanu.
That is going to be a world war.
Adana nadakkan poguna world war.
And that is going to be the world war to take place.
Adu kani vera or yuddham kuda nadakkanundu.
And there will be one more world war to take place after that.
Yuddhathinte perana Harmagedon yuddham.
And the name of that battle is the battle of Harmagedon.
Aa yuddhathe kuriche വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും കാണുവാൻ തക്കണം കഴിയും.
We have descriptions about that battle in the book of Revelation chapter 16 and in chapter 19.
അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഹർമഗദോൻ യുദ്ധത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് അന്തിക്രിസ്തുവാണ്.
Antichrist will be the person to lead the Harmagedon battle.
ആരോടാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട്.
Do you know who he is going to fight with? He is going to fight against our Lord and Savior Jesus Christ.
യേശുക്രിസ്തുവിന്റെ വരവിന് രണ്ട് ഘട്ടമുണ്ട്. രണ്ട് ഘട്ടം.
There are two aspects or phases of the second coming of Jesus Christ.
One രഹസ്യ വരവ്.
The first is his secret coming.
രണ്ട് പരസ്യ വരവ്.
And the second is his open coming.
ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
Now we are getting ready for the secret coming of the Lord.
ആ രഹസ്യ വരവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്.
The purpose of that coming is to receive his saints.
ആ രഹസ്യ വരവിങ്ക ഇവിടെ കാര്യം വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാരെല്ലാം വിളിക്കപ്പെടും.
In the secret coming, he will sound a voice telling, come on, and we all will resurrect and we will be with the Lord.
അതിനുശേഷം 7 വർഷം ഈ ലോകത്തിൽ മഹോപദ്രവകാലമാണ്.
After that is going to be 7 years of trouble or suffering. We call it the period of tribulation.
വെളിപ്പാട് 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അതേ വരിയോ എന്നൊരു ജീവി പറയുന്നത് കേട്ടു. ഉടനെ ഞാൻ വെള്ളക്കുതിരയെ കണ്ടു.
In book of Revelation chapter 6 we see a beast coming and saying, come on, and immediately a white horse appeared.
ആ വെള്ളക്കുതിരമേൽ ഒരാൾ ഇരിക്കുന്നു.
On the white horse is seen somebody sitting.
അത് അന്തിക്രിസ്തുവാണ്.
And that person is the Antichrist.
ആ വിഷയം നമ്മൾ ആ സമയത്ത് ചിന്തിക്കാൻ പോവുകയാണ്.
We will be thinking about it at that time.
നാല് കുതിരകൾ അവിടെ കാണുവാൻ തക്കണം കഴിയും.
There are four horses seen there.
ആദ്യമേ വെള്ളക്കുതിരയെ കണ്ടു.
First is the white horse,
പിന്നെ ചുമന്ന കുതിര,
then a red horse,
പിന്നെ മഞ്ഞ കുതിര,
then a yellow horse,
പിന്നെ കറുത്ത കുതിര,
and then a black horse.
ഇങ്ങനെ നാല് കുതിരകളെ അവിടെ കാണുവാൻ കൊണ്ടു കഴിഞ്ഞു.
Thus we see four horses there.
ആരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഈ ലോകത്തിലുണ്ടാകാൻ
പോകുന്നു. And that is going to be a period of great suffering. Such a suffering has never happened since the beginning of the world. Such a suffering will never happen again.
ലോകം കണ്ടിട്ടുള്ളതിലേക്കും കണ്ടിട്ടില്ലാത്തതിലേക്കും ഏറ്റവും വലിയ മഹാകഷ്ടമാണ് മഹോപദ്രവകാലം.
The greatest suffering is the suffering of the period of tribulation.
7 വർഷത്തിന്റെ അവസാനമാകുമ്പോൾ യഹൂദന്മാർ ഒന്നടങ്കം നിലവിളി.
Towards the end of these 7 years, the Jewish people will be crying unanimously together.
കർത്താവേ ദൈവമേ ഞങ്ങളുടെ മാഷികായെ അയച്ചേരണമേ എന്ന് പറയും.
And their cry will be telling, Lord, send us our Messiah.
അവരുടെ നിലവിളി കേൾക്കുമ്പോൾ ഇപ്പോഴും യഹൂദന്മാര് നമ്മുടെ കർത്താവായ യേശുവിനെ ഒരു പ്രവാചകനായിട്ട് കാണുന്നുള്ളൂ, മസീഹയായിട്ട് അംഗീകരിച്ചിട്ടില്ല.
You should know one thing, even now the Jewish people acknowledge Jesus only as a prophet. They don't acknowledge him as Messiah the Lord.
Praise the Lord.
Hallelujah.
അവർ ഇപ്പോഴും മസീഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
And still now they are waiting for Messiah to come.
അവരുടെ നിലവിളിക്കുമ്പോൾ സ്വർഗം തുറക്കും.
As they cry, heaven will open.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് രഹസ്യപരം എടുക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്ന നാമം കൂടെ ഒന്നിച്ചാണ് ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്നത്.
At that time our Lord will be coming in public. We people who had been taken to him before 7 years, we will be coming together with him. That is the public open second coming of the Lord Jesus Christ.
അതാണ് യേശുക്രിസ്തുവിന്റെ പരസ്യം.
That is the second public open second coming of the Lord.
യേശുക്രിസ്തു പരസ്യമായി വരുന്നതിന്റെ മൂന്ന് ഉദ്ദേശമുണ്ട്.
There are three purposes of his open public second coming.
ഒന്ന്, അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെ പിടിച്ച് തീപ്പൊയിലേക്ക് തള്ളിയിടുക.
Number 1 is to catch the antichrist and his blasphemous prophets and tie them up and throw them into hell.
രണ്ട്, സാത്താനെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലയിട്ട് പൂട്ടുക.
The second purpose is to catch the devil Satan and imprison him for the next 1000 years.
മൂന്ന്, ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുക.
And the third purpose is to establish a kingdom on this earth.
യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും.
Isaiah chapter 33:32 verses 1 we see, one king shall rule with justice and his minister shall rule with justice.
Praise the Lord.
Hallelujah.
യേശു പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ യേശുവിനോട് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം അന്തിക്രിസ്തു തന്റെ സൈന്യത്തെ സംഘടിപ്പിക്കും.
When the Lord appears in public, Antichrist will collect all his powers to fight against the Book of Revelation chapter 20.
അവിടെ ഇരിക്കുന്നു, അതിനെ പറഞ്ഞിരുന്ന പേര് ഗോഗ് മാഗോഗ് യുദ്ധം.
And that battle is called, in another word, Gog Magog warfare.
1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്നടിച്ചു.
After 1000 years, the devil will be let loose from his imprisonment.
അവൻ ഭൂമിയിലെല്ലാം സഞ്ചരിച്ച് ഒരു യുദ്ധത്തിനായി അതേ ആൾക്കാരെ കൂട്ടും.
He will wander around the world and he will encourage people for yet another warfare.
സാത്താൻ നടത്തുന്ന ഒരു യുദ്ധമാണ്.
That is a battle that the devil is going to lead.
ദൈവം നമ്മുടെ ആകാശത്ത് തീയിറക്കി ആ സൈന്യങ്ങളെല്ലാം ദഹിപ്പിച്ചു.
And in that battle the Lord will send fire up from heaven and the entire enemies will be burned down.
ദൈവത്തിന്റെ വചനപ്രകാരം മൂന്ന് യുദ്ധങ്ങൾ ഇനി ഭാവിയിൽ നടക്കുവാൻ.
Thus according to the word of God, 3 more battles are going to take place in future.
ഞാൻ എടുക്കാൻ പോകുന്ന റഷ്യ ഇസ്രായേൽ യുദ്ധത്തിന്റെ അകത്ത് ഇന്ത്യ, ചൈന, ജപ്പാൻ, ഈ രാജ്യങ്ങളുടെ എല്ലാം പേരുകൾ ദൈവത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
I tell you, when I tell you about the next battle to take place between Russia and Israel. We have references about the names of nations like India, Japan, etc.
Praise the Lord.
Hallelujah. I'm only reminding you, giving you an outline. Therefore, I tell you, our Lord Jesus is going to come back very quickly. So tonight, let us conclude with one topic, what you have seen. Yesterday night, standing in verses number 1 of chapter 1 of Revelation, I told the revelation of Jesus Christ. I'm going to give you a bird eye of the book of Revelation chapter 1. Number 1, the revelation of Jesus Christ. Last night I told you, it was from the top of Mount Olive that our Jesus Christ ascended to heaven. What they saw, a cloud came and covered him. What happened thereafter, they did not know. They did not know what was Jesus like thereafter. But the book of Revelation is a book that has revealed what Jesus is like. Chapter number 1 has revealed Jesus as a king and as a high priest. We have a description that says his eyes are like burning flame, and we see that he has worn a long robe, and we again see that he has a golden sash across his chest, and we see that he is moving among seven candlesticks. That is chapter 1 verses
13.
As I told you, the long robe is the official dress of the high priest in the Old Testament. Jesus is a high priest. The golden sash, gold stands for royalty. He is a king. Thus, in first chapter, he is revealed as a king and as a high priest. In chapter 2 and 3, we see him as a person moving among the churches. Jesus told his disciples, I am with you until the very end of the world. When we see Jesus moving among seven churches, you should understand the seven churches as one church, not as seven different churches. I'll explain it later.
Praise the Lord.
Hallelujah. So in chapter 2 and 3, we see him as somebody moving in the middle of the churches. In chapter 4, he is revealed as somebody seated on a throne. In chapter number 5, he is described as the central focus of all worship. Jesus, Lamb, you were slaughtered. By your blood, you have purchased us. You have made us kings and priests. Oh, they fall down and they worship him. He alone is worthy of worship. From 6 to 19, we see Jesus as a judge who is judging the world.
பத்தொன்பதாம் அத்தியாயம் பதினொன்றாம் வாக்கியத்தில் இயேசு சைன்யாதிபனாய் சொர்க்கத்தில் இறங்கி வருவதாக காணோம்.
In 19 verses 11 we see him as the captain of the army coming down from heaven.
20ஆம் அத்தியாயத்தில் அவன் 1000 ஆண்டு வாழ்ந்து நடத்துனாய் வெளிப்படுத்தியிருக்கிறது.
In chapter 20 we see him ruling the 1000 years of reign.
அதுபோல 20ஆம் அத்தியாயத்தில் வெள்ள சிங்காசனத்தில் மரிச்சவரே கையின் முதல்ல துஷ்டன்மாரை விழிச்சூட்டி நியாயம் விதிச்சு தீப்பொயிலேக்கு தள்ளுவதாய் வெளிப்படுத்தியிருக்கிறார்.
And also in chapter 20 we see him as a judge seated at a white colored throne all the wicked men ever since Cain standing before the throne he is judging them and sending them to hell.
21ஆம் அத்தியாயத்தில் புதிய ஆகாசமும் புதிய பூமியும் விருத்து வருத்துனவனாக அவனை காணுது.
In chapter 21 we see him as somebody calling in a new heaven and a new earth.
புதிய எருசலேம் എന്ന് പറഞ്ഞ വിശുദ്ധ നഗരം ഇറങ്ങി വരുന്ന അതിന്റെ നടുവിൽ കുഞ്ഞാടും വിളക്കായി നിൽക്കുന്ന കാഴ്ച കാണുന്നു.
And we see him in 2021 as the lamb or as the light in the middle of the new Jerusalem.
22ാം അധ്യായത്തിൽ അതേ രാജ്യം പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നതായി കാണും.
And in chapter 22 we see him the son giving the kingdoms of the earth back to his father and then he is yielding himself to the father.
അതാണ് യേശുക്രിസ്തുവിന്റെ വെളിപാട്.
That is the revelation of Jesus Christ.
ഇതാണ് യേശുക്രിസ്തുവിന്റെ വെളിപാട്.
This is the revelation of Jesus Christ.
പുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണ്.
This book is a book of God.
വെളിപാട് ദൈവത്തിന്റെ വകയാണ്.
It is God's revelation.
അത് പുത്രന് കൊടുത്തു.
Is given to his son.
അത് യോഹന്നാൻ ഒരു ദൂതനെ കൊടുത്തു യോഹന്നാനെ പ്രദർശിപ്പിച്ചു.
And the son gave it to an angel and the angel showed it to John.
അത് ദൈവം നമുക്ക് തന്നു.
And God has given it to us.
ഈ വെളിപാടിന്റെ ഉദ്ദേശം എന്താണ്?
What's the purpose of this book?
വേഗത്തിൽ സംഭവിപ്പാളത് തന്റെ ദാസന്മാരെ കാണിക്കുക.
The purpose is to show his disciples the things that are going to happen very quickly.
ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ള.
The word of God says these things are going to happen very quickly.
അതുകൊണ്ട് നമ്മൾ ഇനി ആദ്യം താമസമുണ്ടെന്ന് വിചാരിക്കരുത്. ഇത് അത്രയും വേഗം സംഭവിക്കാനുള്ള വിഷയമാണ്.
Therefore don't think that we have plenty of time. These things are going to happen immediately.
ആമോസിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ
when we see read the book of Amos chapter 3 verse 7
അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
We read like this.
യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യില്ല.
There it says the Lord God never does anything without revealing the secret of it to his servants the prophets.
ഞാൻ വായിച്ചത് ആമോസിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം.
I read from the book of Amos chapter 3 verse 7.
യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യില്ല.
അവർ ലോർഡ് ഗോഡ് നെവർ ഡസ് എനിത്തിങ് വിതൗട്ട് റിവീലിംഗ് ദ സീക്രട്സ് ടു ഹിസ് സെർവന്റ്സ് ദി പ്രോഫറ്റ്സ്.
യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ കുറിച്ച് ഏഴ് കൂട്ടം കാര്യങ്ങൾ ഞാൻ പറയുന്നു. ആറ് കൂട്ടം കാര്യങ്ങൾ പറയുന്നു.
ഐ ആം ഗോയിങ് ടു ടെൽ യു സിക്സ് തിങ്സ് അബൌട്ട് ദ റിവീലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
അത് ഞാൻ ഓടിച്ച് പറയുകയാണ്.
ഐ ആം ഗോയിങ് ടു ടെൽ യു ആസ് ക്വിക്ക്ലി ആസ്
ഒന്ന് ആമോസ് മൂന്നിന്റെ ഏഴ്
നമ്പർ വൺ Amos 3:7
ദൈവം സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നു.
What does it say? God reveals all secrets.
ഞാൻ ഈ പറയുന്നത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എഴുതിയെടുക്കാം.
Those who would like to take them down, you can take them down.
ഞാൻ മണിക്കൂറിന് മുമ്പിലുണ്ട്. ഒന്നാം അധ്യായം അവസാനിപ്പിക്കാൻ പോവുകയാണ്.
I'm going to put an end to chapter 1 number 1 I could half an hour.
രണ്ടാമത്തെ വിഷയം യെരമ്യാ പ്രവചനം 33ാം അധ്യായം ആറാമത്തെ വാക്യം.
The second thing is Jeremiah chapter 33 verse 6.
സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി ദൈവം വെളിപ്പെടുത്തുന്നു.
God is going to reveal the truth of peace and truth.
ദാനിയേൽ മൂന്നാമത്തെ ദാനിയേൽ പ്രവചനം.
God is going to reveal the truth of peace and truth.
മൂന്നാമത് ദാനിയൽ പ്രവചനം രണ്ടാം അധ്യായം 22ാമത്തെ വാക്യം.
The next is the book of Daniel chapter 2 verses 22.
അവൻ അഗാധവും ഗൂഢവുമായുള്ളത് വെളിപ്പെടുത്തുന്നു.
He reveals the most hidden things.
Praise the Lord.
Hallelujah.
നാലാമതായി ആവർത്തന പുസ്തകം 29ാം അധ്യായം 28ാമത്തെ വാക്യം.
The next is Deuteronomy chapter 29 verses 28. Deuteronomy 29 28.
விஷயம் நாம் அனுசரித்து நடக்கிறது இதெல்லாம் வெளிப்படுத்தியிருக்கிறது.
God reveals everything so that we can obey them.
அஞ்சாமதாய் ஒன்னு கொரிந்தியர் ரெண்டாம் அத்தியாயம் பத்தாமத்த வாக்கியம்.
The next is 2 Corinthians chapter 5 verses 10.
Chapter 2 verses 10. ஆண்டவினால் வெளிப்படுத்தியிருக்கிறது.
Everything revealed by spirit.
ஆறாமது கலாத்தியன் ஒன்னாம் அத்தியாயம்
The next is Galatians chapter 1 verses 11 and 12. Everything revealed by Jesus. So the revelation of Jesus.
Praise the Lord.
Hallelujah. I believe you got all these six contexts. Okay.
வேகத்தில் வேகத்தில் சம்பவிப்பானது தன்னுடைய தாசன்மாரே காணிக்கின்றது.
In order that his servants are shown the things that are going to take place,
தன்னுடைய தாசன்மாரே காணிக்கிய.
To show his servants.
நீங்க சீனம் வருந்துண்டோ?
Are you tired?
தன்னுடைய தாசன்மார்.
His servants.
நம்ம எல்லாரும் தெய்வத்தின் தாசன்மார்.
We are all God's servants.
தன்னுடைய தாசன்மாரே காணிக்கிய என்னுள்ளது.
God's purpose is to show things to his servants.
நாம் தெய்வத்தின் தாசன்மாரா.
We are God's servants.
Praise the Lord.
Hallelujah.
தாசன்மாரே குறித்து நான்கு கூட்டம் காரியங்கள்.
There are four things I want to tell about servants.
135 சங்கீர்த்தனம் 14th வாக்கியம்.
Psalms 135 verses 14.
தெய்வன் தன் தாசன்மாரோடு சகோதரிக்கும்.
Number 1, God has compassion for his servants.
நாம் தெய்வத்தின் தாசன்மாரா.
We are God's servants.
இரண்டாவதாய் தானியேல் பிரவசனம் 3:26.
Next, Daniel chapter 3 verses 26.
அதுபோல തന്നെ தானியேல் 6:20 கூட சேர்ந்து வாசிங்க.
Again Daniel 6:20.
நம்ம தெய்வத்தின் தாசன்மாரானு தெய்வம் லோகத்தில் மனசிலாக்கி கொடுக்குது.
God shows the world that we are his servants.
சந்திரக மேசக் அபேத்னகோவை பிடித்து தீக்கொண்டிருக்கு.
God's servants Shadrach, Meshach and Abednego were thrown to burning furnace.
தானியேலை பிடித்த சிங்கத்தின் குகையில்.
Daniel was thrown to the den of lions.
அவர் நசிச்சில்ல.
They didn't perish there.
நேபுக்கதேசர் ராஜாவ் சந்திரக மேசக் அபேத்னகோவை വിളിച്ചது அத்துன்னதனாய தெய்வத்தின் தாசன்மாராய சந்திரக் மேசக் அபேதனகோ என்ன.
Do you know what it King Nebuchadnezzar called these servants? Oh, you servants of the highest God, Almighty God, you Chandrak, Meshach and Abednego, you are servants of the Almighty God.
தானியேலை വിളിച്ചது ദാര്യാവേശ് രാജാവ് വിളിച്ചது அத்துன்னதனாய தெய்வத்தின் தாசனாய தானியேலே நீ ஜீவனோடு இருக்கிறது.
King Darius called Daniel, you Daniel, the servant of the mighty God, are you still alive?
நம்ம தெய்வத்தின் தாசன்மாரானு தெய்வ லோகத்தின் மனசாக்கிறது.
So God shows the world that we are the servants of God.
மூன்றாவது யோவேல் பிரவசனம் 2:29.
The third one, book of Joel chapter 2 verses 29.
தாசன்மாரமே அவன் தன் ஆன்மாவினை பகிர்ந்து.
He sends his spirit upon his servants.
Praise the Lord.
Hallelujah.
ஆறாவதாய் அப்போஸ்தலர் பிரவர்த்தி 16:17.
The next is the Acts of Apostles chapter 16:17.
பிசாசினை கொண்டு பரவிப்பிக்கുന്നു நான் தெய்வத்தின் தாசன்மாரானு.
The devil tells you are servants of God.
ஒரு பிசாசை வெளுத்த பார்த்திய ஒரு ஸ்திரீ பரியான பவுலோஸ் மற்றும் பைபிளும் இதா அத்துன்னதனாய தெய்வத்தின் தாசன்மார்.
When Paul and the companions were moving round, a sorceress, that means a woman who was practicing witchcraft, she said, these are the servants of the mighty God.
அப்போ நம்ம தெய்வத்தின் தாசன்மாரானு பிசாசினை கொண்டு பரவிப்பிக்கிறது.
God makes even the devil confess that we are his servants.
வேகத்தில் சம்பவிப்பானது தன்னுடைய தாசன்மாரே காணிக்கின்றது. தெய்வம் அது அவனு கொடுத்து.
God showed this revelation to his servant so that he can show his servants the things that are going to happen immediately. Let me be fast.
Devan koduthu.
God gave it.
ദൈവമെന്തെല്ലാം കൊടുക്കുന്നു?
What are the things that God gives?
ഒന്ന്, ദൈവം വെളിപ്പാട് കൊടുത്തു.
Number one, God gave revelation.
Praise the Lord.
Hallelujah.
വെളിപ്പാട്, വേഗത്തിൽ സംഭവിക്കാനുള്ള വെളിപ്പാട് ദൈവം തന്റെ ദാസന്മാർക്ക് കൊടുത്തു.
What did God give? Revelation of the things going to happen immediately.
എന്തെല്ലാം കൊടുക്കുന്നു എന്നുള്ളത് ആ സമയത്ത് ചിന്തിക്കാൻ പോവുകയാണ്.
So let us think for a few minutes, what are the things that God gives?
യോഹന്നാന്റെ സുവിശേഷം 3:16.
In John chapter 3:16, Gospel of John chapter 3:16.
തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ അല്ലെങ്കിൽ കൊടുക്കുവാൻ ലോകത്തെ സ്നേഹിച്ചു.
God so loved the world, he gave his only begotten son, that whosoever believes in him shall not perish but have eternal life.
One, devan thanne putrane koduthu.
Number one, God gave his own son.
And yohannante suvishesham 1:12.
Second, John chapter 1:12.
അവനെ കഴിക്കാറുണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
Anybody who accepts Jesus Christ and believes him, God gave them the authority to become his children.
ദൈവമക്കളാകുവാനുള്ള അധികാരം.
God gave the authority to become his children.
ആധികാരം നമുക്ക് തന്നിരിക്കുന്നു.
God has given us the authority to become his children.
എന്തെല്ലാം കൊടുക്കുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്.
We are thinking about the things that God gives.
ലൂക്കോസ് 11:13.
Luke 11:13.
പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു.
God gives the Holy Spirit.
തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്നതിരിക്കുന്നു.
Here it says, whosoever that asks him, how much more of the Holy Spirit shall he give them.
Luke 9:1. ഭൂതങ്ങളെ അധികാരം കൊടുക്കുന്നു.
He gave them authority over evil spirits.
Praise the Lord.
Hallelujah.
ആറാമതായി സങ്കീർത്തനം 112:9.
Psalms 112:9.
അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു.
To the poor he gives abundantly.
ഇതെല്ലാം കൊടുക്കുന്ന കാര്യമാണ് ചിന്തിച്ചത്.
These are all the things that God is giving.
അത് മാത്രമല്ല, ഭാവി സംഭവിക്കാൻ പോകുന്ന വെളിപ്പാടും കൊടുത്തു.
And in spite of all these things, God has given revelation of the things going to take place.
വേഗത്തിൽ സംഭവിക്കാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവനെ കൊടുത്തു.
God gave it to him so that he can show his servants the things that are going to take place very quickly. He sent it through his angel and showed it to his servant John. I'm going to tell you, touch the very important points.
Only.
Verses number 4.
മൂന്നാമത്തെ വാക്യം ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചതാണ്.
Verses number 3, we saw it last night.
ഏത് ഭാഗ്യമാണ് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ.
We have seen that those people who read it, they are blessed. Those who read it to others, they are blessed. Those who hear it are blessed. Those who obey it, they are also blessed.
ഏത് ഭാഗ്യവാന്മാർ വെളിപ്പാട് പുസ്തകം ഞാൻ പറഞ്ഞു.
There are 7 types of blessed people in this text I told you.
ഒന്നിന്റെ മൂന്നാണ് ഒന്ന്.
The first type of blessed people we see in chapter 1:3.
രണ്ടാമതായി 14:13.
Second is chapter 14:13.
ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ.
Those who die in the Lord from today onwards, they are blessed.
അടുത്തത് 16:15.
The next is 16:15, chapter 16:15.
തന്റെ ലജ്ജ കാണുമാർ അതേ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു.
Those who clean their clothes so that nobody would show their nakedness, they are blessed.
അടുത്തത് 19:9.
The next is chapter 19:9.
കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ.
Those who are invited for the wedding feast of the lamb, they are blessed.
അടുത്തത് 20:6.
The next is chapter 20:6.
ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ.
Those who have a part in the first resurrection, those who have a part in the first resurrection, they are blessed.
അടുത്തത് 22-ാം അധ്യായം 7-ാമത്തെ വാക്യം.
The next is 22:7.
ഈ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ.
Everyone who obeys this word, he is also blessed.
അടുത്ത 22-ാം അധ്യായം 14-ാമത്തെ വാക്യം.
The next is chapter 22:14.
അവിടെയും ഒരു ഭാഗ്യവാനെ കുറിച്ച് നമുക്ക് കാണുവാൻ.
ഓൾസോ വി സീ എ ബ്ലെസ്ഡ് മാൻ.
പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ.
ഏഴ് ഭാഗ്യവാന്മാരെ കുറിച്ച് വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്.
ദേർ ആർ സെവൻ ടൈപ്സ് ഓഫ് ബ്ലെസ്ഡ് പീപ്പിൾ ഇൻ ദി ബുക്ക് ഓഫ് റിവലേഷൻ.
ഇനി 20 മിനിറ്റോടെ മുമ്പിലുള്ളത്.
ഐ ഗോട്ട് 20 മോർ മിനിറ്റ്സ്.
നാലാം വാക്യം. യോഹന്നാൻ ആസിയയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നു.
വി ആർ കമ്മിങ് ടു ചാപ്റ്റർ 1:4. Here we see John writing to the seven churches in Asia.
അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ.
There we see like this, the one who is, the one who was, and one who is to be.
നിങ്ങൾ എന്നോട് സഹകരിക്കണം, ഞാൻ ഇടയ്ക്ക് എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറിച്ച് പറയുകയാണ്.
Can you just cooperate with me a bit more? I have no time for example.
നിങ്ങൾ ഒന്നാം അധ്യായം പഠിച്ചിട്ടില്ല, രണ്ടാം അധ്യായം കാണണം.
See, it's only after finishing chapter 1, we can go to chapter 2.
ഇരിക്കുന്നവനെ, ഇരുന്നവനെ, വരുന്നവനെ.
We see the one who is, who was, and who is to be.
ഇന്ന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ആരും കൂട്ടുവരുന്നില്ല.
Today I have seen one thing, nobody is yawning.
അഥവാ വിടുകയാണെങ്കിൽ തന്നെ വളരെ ഒതുക്കുന്നുണ്ട്.
You need somebody is yawning it, and they are suppressing it.
അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
That means you have interest.
ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും.
The one who is, was, and to be.
അവിടെ മലയാളത്തിൽ അല്പം തർജ്ജിമ ശരിയല്ല.
In Malayalam there is a translation problem.
English vaikumbol English kekkunnarkellam adu rasalayittu manasilavu.
Those who hear in English, it's pretty good.
Appo English vaiche 1-4.
Could anyone help me reading chapter 1:4?
മലയാളത്തിൽ വായിക്കുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നാണ്.
ഇൻ മലയാളം ഇറ്റ് ഈസ് എ ഡിഫറൻറ് വേഴ്സ് ഇൻ ടെല്ലിംഗ് ദ വൺ ഹൂ ഈസ് സിറ്റിംഗ് ഹൂ സാറ്റ് ആൻഡ് ഹൂ ഈസ് ഗോയിങ് ടു ബി.
എന്നാൽ ഇംഗ്ലീഷിലെ ശരിയായ തർജ്ജമ ആയിരിക്കുന്നവനും ആയിരുന്നവനും ആകുന്നവനും എന്നുള്ളതാണ്.
ആൻഡ് ഇൻ ഇംഗ്ലീഷ് വി ഹാവ് എ ബെറ്റർ ട്രാൻസ്ലേഷൻ ദാറ്റ് സേസ് ദ വൺ ഹൂ വാസ് ദ വൺ ഹൂ ഈസ് ആൻഡ് ദ വൺ ഹൂ ഈസ് ടു ബി.
പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകമാണ്.
ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് our God Father.
സർവശക്തനും നിത്യനുമായ മഹാദൈവമാണ് പിതാവെന്ന് അവിടെ വിളിച്ചു പറയുകയാണ്.
There it says that God the Father is an almighty, all powerful God.
ഈ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കാമെങ്കിൽ ത്രിത്വം, നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ, 4, 5, 6 ഈ മൂന്ന് വാക്യങ്ങൾ വായിക്കാമെങ്കിൽ ട്രിനിറ്റി അവിടെ കാണുവാൻ തക്കണം.
And if you read verses number 4, 5, and 6, you get a better description of the trinity of God.
പിതാവായ ദൈവമാണ് ആയിരിക്കുന്നവൻ, ആയിരുന്നവൻ, ആകുന്നവൻ.
The one who is, was, and going to be, that is God the Father.
അവന്റെ പക്കൽ നിന്നും ഏഴ് ആത്മാക്കൾ പുറപ്പെടുന്നു.
And there came out seven spirits from him.
ആ ഏഴ് ആത്മാക്കൾ എന്ന് പറഞ്ഞത് ഏഴ് ആത്മാവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്.
When it says seven spirits, don't think that they were seven different separate spirits.
ആ ഏഴ് എന്നുള്ളത് പൂർണ്ണതയെ കാണിക്കുന്നു.
That seven stands for perfection.
പൂർണ്ണ ആത്മാവ് എന്നുള്ള അർത്ഥമാണ് അതിന്റെ.
That means the perfect, the complete spirit.
അതുപോലെ തന്നെ ആത്മാവിന്റെ ഏഴ് പ്രവർത്തനങ്ങളെ ഇവിടെ കാണിക്കുന്നു.
And again we see the seven different activities of the spirit.
യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക.
At home you should go and read the book of Isaiah chapter 11:1-2. Not now, at home.
യെശയ്യാ chapter 11:1-2.
Isaiah chapter 11:1-2.
ആത്മാവിന്റെ ഏഴ് പ്രവർത്തനങ്ങൾ അവിടെ കാണുവാൻ കഴിയും.
There you can see the seven different activities of the spirit.
ഒന്ന്, യഹോവയുടെ ആത്മാവ്.
The first is the spirit of the Lord.
Okay. രണ്ട്, ജ്ഞാനത്തിന്റെ ആത്മാവ്.
And the second is the spirit of wisdom.
Okay. ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക് വരുന്നുണ്ട്. മൂന്ന്, വിവേകത്തിന്റെ ആത്മാവ്.
And the next is the spirit of discerning.
അല്ലെങ്കിൽ understanding.
Understanding.
നാലാമതായിട്ട് ആലോചനയുടെ ആത്മാവ്.
And the next is the spirit of advice.
അല്ലെങ്കിൽ counsel.
Or counsel.
അഞ്ചാമതായി ബലത്തിന്റെ ആത്മാവ്.
And fifth is the spirit of might.
ആറാമത് പരിജ്ഞാനത്തിന്റെ ആത്മാവ്.
And the next is the spirit of knowledge.
ഏഴാമതായിട്ട് യഹോവ ഭക്തിയുടെ ആത്മാവ്.
And the seventh is the spirit of God fearing.
ഇതാണ് ഏഴ് ആത്മാക്കൾ.
These are the seven spirits.
Praise the Lord.
Hallelujah.
ആത്മാക്കൾ ഒന്ന് പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞു.
First I told about the father, the God.
രണ്ടാമത് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു.
And the second I told about the spirit.
മൂന്നാമതായി പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
And the third is about the son.
വിശ്വസ്ത സാക്ഷിയും അഞ്ചാമത്തെ വാക്യം മരിച്ചവരിൽ ആദ്യജാതനും പൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകും.
And the third is about Jesus Christ. And the description is the firstborn among the dead. And he is the faithful servant among the kings of the world. And you may have peace from him.
അവൻ വിശ്വസ്ത സാക്ഷിയാണ്.
He is a faithful witness.
നിങ്ങൾ കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ താടിക്കും കൈ കുറച്ചിരിക്കുന്നത്? കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, മരിച്ചവരിൽ ആദ്യജാതൻ.
And why are you so upset tonight? The spirit of the Lord says about Jesus, he is the firstborn of the dead.
യേശു മരിച്ചവരിൽ ആദ്യജാതൻ.
The firstborn of the dead.
അന്നേ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാ.
You may have a doubt.
എന്തുകൊണ്ടാണ് യേശു എങ്ങനെ മരിച്ചവരിൽ ആദ്യജാതനാകുന്നത്?
Why he became the firstborn of the dead?
Praise the Lord.
Hallelujah.
യേശു മരിച്ചിട്ട് ലാസറിനെ ഉയർപ്പിച്ചില്ലേ?
And you may think, didn't Jesus resurrect Lazarus who was a dead man?
അപ്പൊ അവൻ അവനല്ലേ ആദ്യജാതനായിട്ട് വരേണ്ടത്?
സോ വാസ് ഇറ്റ് നോട്ട് ലാസറസ് ദ ഫസ്റ്റ് മാൻ ടു കം ബാക്ക് ടു ലൈഫ് ആഫ്റ്റർ ഡെത്ത്?
യേശു തന്നെ മൂന്ന് പേരെ ഉയർപ്പിച്ചതായി ദൈവത്തിന്റെ വചനമുണ്ട്.
ഇൻ ദ വി സീ ജീസസ് ഹിംസെൽഫ് റിസറക്റ്റിംഗ് ത്രീ പീപ്പിൾ.
ഏലിയാവ് ഉയർപ്പിച്ചതായിട്ടുണ്ട്.
Elijah resurrected somebody.
Elisha ഉയർപ്പിച്ചതായിട്ടുണ്ട്.
Elisha resurrected people.
പിന്നെ യേശു എങ്ങനെ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് വരുന്നത്?
Then how can you call Jesus the firstborn among the dead?
മഹത്വ ശരീരത്തോടുകൂടി സ്വർഗീയ ശരീരത്തോടുകൂടി ആദ്യമായി ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ കർത്താവായ യേശു.
I tell you, the first person who resurrected with a glorified, with a divine body, that first person was Jesus Christ.
അതുകൊണ്ടാണ് അവൻ മരിച്ചവരിൽ ആദ്യജാതൻ.
That's why he is the firstborn among the dead.
Praise the Lord.
Hallelujah.
നാമും കർത്താവായ യേശുക്രിസ്തുവിന് വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്നു.
And we also are going to resurrect at the time of the second coming of the Lord.
സ്വർഗീയ ശരീരത്തോടെ ഉയർത്തുന്നു.
It to be with a divine body that we are going to resurrect.
അതിനു മുൻപായി ആദ്യഫലമായി നമ്മുടെ കർത്താവായ യേശു മഹത്വ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്.
And before that, our Lord resurrected from among the dead with a glorified divine body. And that's why he is called the firstborn among the dead.
റോമാലേഖനം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു.
In Romans chapter 5 verses 1 we read like this.
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ അവൻ ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു.
ബിക്കോസ് ജീസസ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ് ഇറ്റ് ഈസ് സ്ട്രോംഗ്ലി ബിലീവ്ഡ് ദാറ്റ് ഹീ ഈസ് ദ സൺ ഓഫ് ഗോഡ്.
അവൻ ആദ്യജാതൻ എന്നുള്ളതിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറഞ്ഞുവിടാം, സമയമില്ല.
I will just tell you a few references to show that he is the firstborn. Hebrews 1:6. Hebrews chapter 1 verse 6.
Colossians chapter 1 verse 18.
Colossians chapter 1 verse 18.
ഇവരെല്ലാം ആദ്യജാതനാകുന്ന യേശുവിനെ കുറിച്ച് കാണുവാൻ
കഴിയും. In all these places we see Jesus the firstborn.
സകലത്തിലും താൻ മുൻപനാകേണ്ടതിനെ അവൻ ആരംഭവും മരിച്ചവരിടയിൽ നിന്ന് ആദ്യജാതനായി എഴുന്നേറ്റവനുമാകുന്നു എന്ന് പൗലോസ്
കൊലോസ്യർക്കെതിരെ പറഞ്ഞു. In order that he should become the foremost in everything, he became the beginning of everything, and he became the firstborn from among the dead.
ഇനി അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതി.
And now he is going to be the supreme one over the kings.
സകല രാജാക്കന്മാരുടെയും അധിപതിയാണ് നമ്മുടെ കർത്താവ്.
Our Lord is the supreme Lord over all kings.
സകല രാജ്യത്തെയും കൺട്രോൾ ചെയ്യുവാനുള്ള അധികാരം കർത്താവിനുണ്ട്.
He has the authority to control all nations.
Nebuchadnezzar rajav kaalaye pole 7 varsham pulirunnu.
King Nebuchadnezzar happened to eat grass like an ox for 7 years.
Avante buddhi marangi vannu.
And his wisdom came back to him.
Annaravan parnju attunnathanaya devam രാജ്യത്തിന്മേൽ അധികാരം നടത്തുന്നു.
And that day he said, God the Almighty is ruling over the kingdoms of this world.